Radio Traveler.
Radio Traveler.
Around the world with RJ Shiffin.
ഖത്തർസ് നമ്പർ വൺ റേഡിയോ സ്റ്റേഷൻ മലയാളം 98.6 റേഡിയോ ട്രാവലർ ഇത് തുടങ്ങിയാണ്. ഷിഫിൻ കൂടെയുണ്ട്. ഇന്ന് എന്റെ കൂടെ ലണ്ടനിൽ നിന്നും കേരളത്തിലേക്ക് യാത്ര ചെയ്ത ഒരു താരമാണ്. 75 സിറ്റീസ് 55 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുകയാണ്. മനോഹരമായുള്ള ഒരു യാത്രയാണ്. യാത്രയുടെ അനുഭവങ്ങൾ ഓരോന്നോരോന്നായി നമ്മൾ കേൾക്കുകയാണ്. അതിനു മുമ്പായിട്ട് ആ വ്യക്തിയെ നമുക്ക് ഒരുപാട് അറിയാമായിരിക്കും, ഒരുപാട് ഇഷ്ടമാണ്. മനോഹരമായ സിനിമകൾ മലയാളികൾക്ക് സമ്മാനിച്ച ഒരു നിർമ്മാതാവാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും പുതിയ ഒരു സിനിമ മലയാളികൾ സമ്മാനിക്കാനായിട്ട് ഒരുങ്ങിയാണ്. അതിന്റെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാം. മിസ് രാജേഷ് കൃഷ്ണയാണ് എന്നെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ഹലോ,
ഹായ്, നമസ്കാരം.
യെസ്, അപ്പോ 55 ദിവസങ്ങൾ കൊണ്ട് 75 സിറ്റീസ് കവർ ചെയ്യുക, ലണ്ടൻ ടു കേരള, ഗംഭീരമായുള്ള
ആദ്യത്തെ എന്റെ ഒരു പരസ്യത്തിന്റെ ഭാഗമാണ് ഈ 75 നഗരങ്ങളും 55 ദിവസം എന്ന് പറയുന്നത്.
ഓക്കെ,
ആ യാത്രയുടെ റിയൽ ഇതിലേക്ക് എത്തിയപ്പോൾ ഞാൻ 49 ദിവസം കൊണ്ടത് പൂർത്തിയാക്കി. ആ 49 ദിവസത്തിൽ തന്നെ 5 ദിവസം ഞാൻ ട്രാവൽ ചെയ്തിട്ടില്ല.
ഓക്കെ,
2018 ഞാൻ സീരിയസ് ആയി യാത്രയിലേക്ക് കടക്കുന്നത്.
ഓക്കെ,
പണ്ട് സിനിമാ സംവിധായകൻ രഞ്ജിത്തും മധു നീലകണ്ഠനും ഒക്കെ ഇരുന്ന ഒരു സദസ്സിലാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്. 2012 മറ്റും പിന്നെ അങ്ങനെ പല പല കാര്യങ്ങളും കൊണ്ട് അത് നടക്കാതെ ഇതൊരു ഒരു മോഹം നമ്മൾ ആദ്യമേ വിത്ത് മുളപ്പിച്ച് മരമായി അല്ലെങ്കിൽ ഫ്രൂട്ട് ആവണമെങ്കിൽ എടുക്കുന്ന സമയങ്ങളുണ്ട്. 2018 അതിനെ സീരിയസ് ആയിട്ട് ഞാൻ ആലോചിച്ചത്. കാരണം എന്റെ ജേർണലിസ്റ്റ് എന്നുള്ള ടാഗ് ചിലപ്പോൾ ഞാനൊരു ബ്രോഡ്കാസ്റ്റ് ജേർണലിസ്റ്റ് ആയിരുന്നു UK-യിൽ. ആ ടാഗ് മാറി നമ്മൾ യാത്രയിലേക്ക് കടക്കണം. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ആ ടാഗ് മാറ്റി വെച്ച് യാത്ര തുടങ്ങണം എന്ന് ആലോചിച്ച് ആദ്യം പ്ലാൻ ചെയ്യുന്നത് പാകിസ്ഥാൻ വഴിയാണ്. എന്റെ രേഖ ഞാൻ വരയ്ക്കുന്നത് യാത്രാരേഖ. അപ്പൊ യൂറോപ്പ്, ടർക്കി, ഇറാൻ, പാകിസ്ഥാൻ വഴി, വാഗാ ബോർഡർ വഴി ഇന്ത്യയിൽ കയറണം എന്നാണ് എന്റെ സ്വപ്നം ഉണ്ടായിരുന്നത്. പക്ഷേ അത് ആ സമയത്ത് എനിക്ക് പാകിസ്ഥാൻ വിസ കിട്ടാതെ വരികയും അത് ഞാൻ അനന്തമായി നീളുകയും ചെയ്തു. ഫെബ്രുവരിയിലാണ് ഞാൻ അത് അനൗൺസ് ചെയ്യുന്നത്. ഇതൊരു ചാരിറ്റിക്ക് വേണ്ടിയായിരുന്നു. പ്രത്യേകിച്ചും നമ്മുടെ ഒരു കുടുംബ സുഹൃത്തിന്റെ മകൻ ക്യാൻസർ ബാധിതനായി 8 വയസ്സിൽ മരിച്ചു. അവന്റെ പേരിലുള്ള ഒരു ചാരിറ്റിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ ട്രിപ്പ് തന്നെ നമ്മൾ ആലോചിക്കുന്നത്. അപ്പൊ അതിലേക്ക് അതിന്റെ റിയാലിറ്റിയിലേക്ക് വരുമ്പോഴാണ് നമ്മൾ അതിന്റെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്, എന്തെല്ലാം കടമ്പകളുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ ആ ഘട്ടത്തിൽ അത് നിന്നുപോയി എന്ന് തന്നെ. സോഷ്യൽ മീഡിയ നമ്മൾ അനൗൺസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്മാറുമ്പോഴുണ്ടാവുന്ന വേട്ടയാടലുകൾ മുതൽ, ഇതൊരു പബ്ലിസിറ്റി സ്റ്റണ്ട് ആയിരുന്നു, ഇത് നടക്കാനുള്ള കാര്യമല്ല തുടങ്ങിയ ഒട്ടേറെ ഏറുകൾ വാങ്ങിക്കഴിഞ്ഞിട്ടാണ് പിന്നെ കോവിഡ് വന്നു. അങ്ങനെ ഇത് നടക്കത്തേ ഇല്ല എന്ന് എല്ലാവരും ഇതിനെ വിസ്മരിച്ചു കഴിഞ്ഞ ഒരു ദിവസമാണ് ഞാൻ 2023 July 27 യാത്ര തുടങ്ങുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ പാകിസ്ഥാൻ വിസ കിട്ടാത്തത് കൊണ്ട് തന്നെ നമ്മൾ ചൈന വഴിയാക്കി യാത്ര. എനിക്കിപ്പോ തോന്നുന്നു ഇത് കഴിഞ്ഞപ്പോൾ ഭയങ്കര അത്ഭുതമാണ് തോന്നുന്നു. ഓരോ ദിവസം കഴിയുമോറും അതിന്റെ കോംപ്ലക്സിറ്റിയെ കുറിച്ച് ഞാൻ കൂടുതൽ ബോധവാനാണ്. പക്ഷേ യാത്ര നടന്നപ്പോൾ ഒരു പഞ്ചർ പോലും ഇല്ലാതെ 20,000 കിലോമീറ്ററിനപ്പുറം ഒരു തടസ്സവും ഇല്ലാതെ എത്തിച്ചേർന്നു എന്നുള്ളതാണ്. 19 രാജ്യങ്ങൾ, ഇംഗ്ലണ്ട് മുതൽ ഇന്ത്യ വരെ 19 രാജ്യങ്ങൾ സഞ്ചരിച്ച് 19 രാജ്യങ്ങളിൽ തന്നെ എത്രയോ സംസ്കാരങ്ങൾ, എത്രയോ ആളുകൾ, എത്രയോ രീതികൾ നമ്മൾ കണ്ട് മനസ്സിലാക്കിയാണ് അവിടേക്ക് എത്തുന്നത്. ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു.
നേരത്തെ പറഞ്ഞാൽ ഓരോ രാജ്യങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ഓരോ ടെറൈനാണ്, ഫുഡിന്റെ കാര്യം, സംസ്കാരം, പല പല ടൈപ്പ് ഓഫ് കാര്യങ്ങളാണ്, പല പല ആൾക്കാരെയാണ് ഓരോ ദിവസങ്ങളിലൂടെയും പരിചയപ്പെട്ടുകൊണ്ടിരുന്നത്. അതിൽ ഏറ്റവും നല്ലൊരു ഓർമ്മയെ നിൽക്കുന്നത് ഏത് രാജ്യത്തിലേക്ക് കയറിയപ്പോഴാണ് അവിടുത്തെ ജനങ്ങളുടെ ആ ഒരു സ്നേഹം?
ഇപ്പൊ യൂറോപ്പ് ഞാൻ ജീവിക്കുന്ന ഒരു രാജ്യമാണ്. അപ്പൊ എനിക്കതിനകത്ത് വലിയ പുതുമയില്ല. ഞാൻ പലപ്പോഴും അതുവഴി ഡ്രൈവ് ചെയ്തിട്ടുണ്ട്, ട്രാവൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്കതിൽ വലിയൊരു പുതുമയില്ലായിരുന്നു.
ഓക്കെ ഓക്കെ.
ആ യൂറോപ്പ് വിട്ട് ടർക്കിയിലേക്ക് കടക്കുമ്പോൾ എനിക്ക് ചില മുൻവിധികളുണ്ടായിരുന്നു.
ഓക്കെ.
പിന്നെ അതിനടുത്ത് ഇറാനാണ്. ഇറാനിനെ കുറിച്ചും എനിക്ക് മുൻവിധികളുണ്ടായിരുന്നു. കാരണം നമ്മൾ വെസ്റ്റേൺ മീഡിയ നമ്മളെ എല്ലാം പഠിപ്പിക്കുന്നതും കാണിക്കുന്നതും ഇരുണ്ട ഒരു സ്ഥലമായിട്ടാണ്. എന്നാൽ ഈ രണ്ട് രാജ്യങ്ങളാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. ടർക്കിയിൽ നമ്മൾ ഭൂകമ്പത്തിൽ തകർന്നടിഞ്ഞ ടർക്കിയിലൂടെയാണ് ഞാൻ യാത്ര ചെയ്തത്. അപ്പോൾ ഞാൻ എൻ്റെ ഇപ്പോൾ പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്, DC Books ആണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്, ലണ്ടൻ ടു കേരള എന്ന പേരിൽ. ആ ബുക്കിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ടർക്കിയിലൂടെ സഞ്ചരിച്ച് ഈ ഭൂകമ്പബാധിത പ്രദേശത്തെ കണ്ടെയ്നർ വീടുകളിൽ ആളുകൾ താമസിക്കുകയാണ്. അതിന് മുന്നിൽ വൈകുന്നേരം ആകുമ്പോൾ കുട്ടികളെല്ലാം കൂടെ ഒരുപോലെ ഒന്നിച്ചൊന്നായിട്ട് അവരാഘോഷിക്കുന്നു, അവരതെല്ലാം മറന്നുപോയിരിക്കുന്നു.
ഓക്കെ.
അതിനപ്പുറത്ത് നമ്മൾ കാണുന്നത് ലൂയി വിട്ടന്റെ ഷൂസും, നമുക്ക് ഓരോരുത്തരുടെ ജാക്കറ്റ് കണ്ടാൽ അതിന്റെ വില നമുക്കറിയാം, ഒരു ബ്രാൻഡഡ് സാധനം. ആ ബ്രാൻഡഡ് സാധനം ഇട്ട് ആളുകൾ ഈ കുടുസു വീടുകളിലാണ് താമസിക്കുന്നത്. എല്ലാം നഷ്ടപ്പെട്ട് അവര് തെരുവിൽ ആ ജീവിക്കുന്ന ഇടത്ത് സന്തോഷം കണ്ടെത്തിയവർ ജീവിക്കുന്നു. അതൊരു പുതിയ അനുഭവമായിരുന്നു. ഈ റോഡുകളിൽ നമ്മൾ പോകുമ്പോൾ തന്നെ അത് വിണ്ട് കീറിയ റോഡുകളാണ് കാണുന്നത് എന്ന് പറഞ്ഞാൽ ഭൂകമ്പത്തിൽ തകർന്നടിഞ്ഞ റോഡുകൾ. ഞാൻ ഹൈവേകൾക്കപ്പുറം പ്രധാനപ്പെട്ട വഴികൾ വിട്ടാണ് എപ്പോഴും സഞ്ചരിക്കാറുള്ളത്. കാരണം എനിക്കൊരു ലക്ഷ്യസ്ഥാനം വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് എന്നുള്ളതാണ്. എന്റെ ലണ്ടനിലെ വീട്ടിൽ നിന്ന് ഇന്ത്യയിലെ എന്റെ വീട്ടിലേക്ക്. പക്ഷെ അതിനകത്ത് കൺട്രികൾ മാത്രം ഞാൻ നോക്കിയാൽ മതി. എനിക്ക് വിസയുടെ കാര്യത്തിൽ കൺട്രികൾ മാത്രം നോക്കിയാൽ മതി. ബാക്കിയുള്ള വീഥികൾ ഞാൻ തിരഞ്ഞെടുക്കുന്നതാണ്. എനിക്കതിനകത്ത് ഗൂഗിൾ മാപ്പ് ഉള്ള സ്ഥലവും ഇല്ലാത്ത സ്ഥലവും എല്ലാം സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കാരണം ഞാൻ തനിച്ചാണ്, എനിക്ക് ആരെയും ബോധിപ്പിക്കണ്ട. ഞാൻ ഇന്നടത്ത് ഇന്ന് ഇന്ന ദിവസം താമസിക്കുന്നു അല്ലെങ്കിൽ അടുത്ത ദിവസം ഇന്ന സ്ഥലത്ത് എത്തണമെന്നുള്ളത് ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ഒറ്റയ്ക്കുള്ള യാത്രയുടെ ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ്. അപ്പൊ എനിക്കിതിൽ ഇഷ്ടപ്പെട്ട രാജ്യം എന്ന് പറയുന്നത് ഉറപ്പായി ഇറാനാണ്. ഇറാനിലെ നമ്മുടെ ഡീസലിന്റെ വില ഇന്ത്യൻ റുപ്പീസ് പറഞ്ഞ 6 രൂപയേ ഉള്ളൂ. പക്ഷേ അവിടെ ഡീസൽ അടിക്കണമെങ്കിൽ അവിടെ ഒരു കാർഡ് പെർമിറ്റ് ഉണ്ട്. അത് ഈ ട്രക്ക് ഡ്രൈവ് ചെയ്ത വലിയ വണ്ടികൾക്ക് മാത്രമേ ഡീസൽ ഉള്ളൂ. അത് ലോകത്തിലെ ഏറ്റവും പ്യൂരിഫൈ ചെയ്യാത്ത ഡീസൽ ഇറാനിലാണുള്ളത്. നമ്മുടെ വണ്ടി തന്നെ കുഴപ്പത്തിലായേക്കാം. എന്നാൽ അത് അടിക്കണമെങ്കിൽ ഈ കാർഡ് വേണം. അപ്പൊ ട്രക്ക് ഡ്രൈവർമാരെ നമുക്ക് അടിച്ചു തരും, ഇതാണ് യാത്ര, ഇതിനു വേണ്ടിയാണ് എന്ന് കാണുമ്പോൾ. ഇത് അടിച്ചു തരുന്ന ആളുകൾ ഇന്ന് ആ യാത്രയിൽ ഒരാൾ പോലും എന്റെ പൈസ വാങ്ങിച്ചില്ല ഇറാനിൽ.
ഗ്രേറ്റ്.
രണ്ട്, ഇറാനിൽ ഭക്ഷണത്തിന് ഭയങ്കര വിലയാണ്. എന്നാൽ ഇത്രയും ആതിഥ്യമര്യാദയുള്ള ജനം, അവരെ നമുക്ക് വഴിയോരത്ത് നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ നിർത്തിയാൽ അവർ നമ്മളോട് ഒന്ന് കാര്യങ്ങൾ ചോദിച്ച് നമുക്ക് ഭക്ഷണം തന്ന് ആതിഥ്യമര്യാദയോടുകൂടി നമ്മളെ സ്വീകരിച്ച് യാത്രയാക്കുന്ന ഒരു വളരെ സ്നേഹമുള്ള ജനത, ഇതാണ് യഥാർത്ഥ ഇറാൻ. അത് എങ്ങനെ നമ്മൾ മനസ്സിലാക്കാൻ പറ്റും പൊതുസമൂഹത്തെ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ.
അത് നേരിട്ട് അനുഭവിച്ച് അറിഞ്ഞയാളാണ്.
തീർച്ചയായും അത് ആ അനുഭവങ്ങളാണ്. ഈ യാത്ര എന്ന് പറയുന്നത് ഒരു റിജുവിനേഷൻ ആയിരുന്നു എന്നെ സംബന്ധിച്ച്. ഞാൻ എന്നെ മനസ്സിലാക്കുന്ന എന്നെ ഏറ്റവും കൂടുതൽ ഒറ്റയ്ക്കാണ് യാത്ര. വേറൊരാൾ നമ്മൾ സംസാരിക്കാനില്ല, ഫോൺ ഉപയോഗിക്കാൻ ലിമിറ്റേഷൻ ഉണ്ട്. നമ്മൾ കൂടുതലും നമ്മളിൽ ചിന്തിച്ച് നമ്മളുടെ ഓർമ്മകൾ പുതുക്കി വളരെ നമ്മളിലേക്ക് തന്നെ ഒതുങ്ങി നമ്മളിൽ തന്നെ പടർന്നുള്ള ഒരു യാത്ര.
ഓരോ യാത്ര കഴിയുമ്പോഴും നമ്മളിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കാറുണ്ടല്ലോ. ഉറപ്പായിട്ടും രാജേഷ് കൃഷ്ണയ്ക്കും ഒരുപാട് മാറ്റങ്ങൾ ഇതിലൂടെ വന്നിട്ടുണ്ടാവും.
ഉറപ്പായിട്ടുണ്ട്. ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ അഗ്രസീവായി എഴുതുന്ന ഒരാളായിരുന്നു. ശത്രുക്കളുടെ എണ്ണം അപ്പൊ അതിനനുസരിച്ചുണ്ടാവും. നമ്മൾ മനഃപൂർവ്വമല്ല നമ്മൾ പറയുന്ന കാര്യങ്ങളെ ഖണ്ഡിക്കാനും അതിനെ എതിർക്കാനും എതിർത്ത് തോൽപ്പിക്കാനും. പക്ഷെ യാത്ര എന്ന് പറയുന്നത് മറ്റൊരു കാര്യമായതുകൊണ്ട് തന്നെ ഒത്തിരി പേര് അതിൻ്റെ കൂടെ ചേർന്ന് നിന്നിട്ടുണ്ട്. യാത്ര ഇഷ്ടപ്പെടുന്ന എല്ലാവരും ചേർന്ന് നിന്നിട്ടുണ്ട്, സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ചാരിറ്റിയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വളരെ വലിയൊരു തുക റൈസ് ചെയ്തു, അത് ചാരിറ്റിക്ക് കൈമാറാൻ കഴിഞ്ഞു. അപ്പൊ അത്തരത്തിൽ നമ്മളുടെ ഭയങ്കരമായ മാറ്റമാണ്. ശത്രുക്കളുടെ എണ്ണം അവിടെ സീറോ
ആക്കിയാണ്.
അത് മൊത്തത്തിൽ നമ്മൾ അതെല്ലാം വൈപ്പ് ചെയ്യുന്ന ഒരു യാത്രയായിരുന്നു. അപ്പൊ അത് മുതൽ ഇങ്ങോട്ട് തന്നെ എനിക്ക് വലിയ മാറ്റമുണ്ടെന്ന് എനിക്ക് തന്നെ തോന്നാറുണ്ട്. നമ്മൾ പണ്ട് പ്രതികരിക്കുമായിരുന്നതിനപ്പുറത്തേക്ക്, ഞാനിപ്പോ അങ്ങനെ തീവ്രമായ പ്രതികരണങ്ങളില്ല. നമ്മൾ കാണുന്ന ലോകത്തിനപ്പുറത്തേക്ക് വളരെ വിശാലമായ ഒരു ലോകമുണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക യാത്ര. അത് അതേ ഇപ്പൊ നമ്മളൊരു ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നിങ്ങൾ ഒരു ബസ്സിൽ യാത്ര ചെയ്യണമെന്ന് വെച്ചു, ആ ബസ്സിന്റെ സൈഡിലിരിക്കുന്ന യാത്രക്കാര് ഓരോ വിൻഡോയിലൂടെയും കാണുന്ന ഓരോ കാഴ്ച
ഉറപ്പായിട്ടും.
അപ്പൊ ഞാൻ എന്റെ കാഴ്ചയാണ്, എനിക്ക് വേണ്ടി കാഴ്ചയാണ് ഞാൻ അതിനകത്ത് ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ വീഡിയോ എടുക്കാനോ ഒക്കെ ചിലപ്പോൾ പരാജയപ്പെട്ടിട്ടുണ്ടാവാം. കാരണം എന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇത് ഫിനിഷ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതിനകത്ത് എനിക്ക് ഒരു വാശി ജനിപ്പിച്ചിരുന്നത് അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുണ്ടായ ഒരു റിഫോമിന് വേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. അത് തീർച്ചയായിട്ടും ഇതിനകത്ത് ഈ യാത്രയിൽ ഉണ്ടായിട്ടുണ്ട്.
എത്ര കോടി രൂപ സമ്പാദിച്ചു കഴിഞ്ഞാലും കിട്ടാത്ത വലിയൊരു മനസ്സിന് സന്തോഷം എന്ന് പറയുന്ന ഒരു സാധനം യാത്ര ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ അരികിലേക്ക് നമ്മൾ അറിയാതെ വന്നു ചേരുവാൻ.
ഒരു കാറിൽ ജീവിക്കുന്ന ആളുകളെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഞാൻ അങ്ങനെ ഒരു ഒട്ടനവധി ആളുകളെ കണ്ടു. പാർക്കിന്റെ സൈഡിൽ പാർക്ക് ചെയ്തിരിക്കുന്ന കാറിൽ ടാർപ്പ വലിച്ചു കെട്ടി അതിന്റെ കീഴിൽ ജീവിക്കുന്ന ജനം, ആ ജനത്തിനെ നമ്മൾ കണ്ടു കഴിയുമ്പോൾ നമ്മൾക്ക് സ്വത്ത് അല്ലെങ്കിൽ നമ്മുടെ ആസ്തി കൂട്ടുക എന്ന ഒരു ഒരു കാര്യത്തിൽ നിന്ന് നമ്മൾ ജീവിതത്തിൽ തന്നെ പിന്മാറും. മുമ്പേ പറഞ്ഞ ലൂയി വിട്ടന്റെ ജാക്കറ്റോ അല്ലെങ്കിൽ പെരിക്കാടിന്റെ ജാക്കറ്റോ കിട്ടി നിൽക്കുന്ന ആളുകൾ അവരുടെ എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുകയാണ്. പക്ഷെ അവരുടെ അറ്റയറിൽ മിനിമം കാര്യങ്ങളിൽ അവരെന്തായിരുന്നു എന്ന് നമുക്കറിയാം. ഇന്നവരൊന്നുമില്ലാതെ നിൽക്കുകയാണ്. അത് മുതൽ ഈ ജിപ്സി ലൈഫിൽ മുന്നോട്ട് നയിക്കുന്ന കിർഗിസ്ഥാനിലെ ജനം, കിർഗിസ്ഥാനിലെ നമ്മൾ വളരെ കുതിരകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേറെ കുതിരകളെ കാണുന്ന ഞാൻ കണ്ടിട്ടുള്ള ഒരു സ്ഥലം അറിയില്ല. വേറെ ഇതിലും കൂടുതൽ കുതിരകളുള്ള മംഗോളിയൻ ഏരിയയൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ ഞാൻ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഇത്രയേറെ കുതിരകളെ വേറൊരിടത്തും കണ്ടിട്ടില്ല. കുതിരകൾ എന്ന് പറയുന്നത് നമുക്കൊരു പോസിറ്റീവ് എനർജി തരുന്ന ഒരു, അതിലെ ഇടയന്മാര്, അവരുടെ രീതികള്, അവരതിനെ സംരക്ഷിക്കുന്നത്, അവരതിനെ സ്നേഹത്തോടെ പെരുമാറുന്നത്. പീക്കി ബ്ലൈൻഡേഴ്സ് എന്ന് പറയുന്ന ഒരു സീരീസ് ഉണ്ട് നമ്മള് നെറ്റ്ഫ്ലിക്സിൽ, അതിനകത്ത് ചില വാഗൺസ് കണ്ടിട്ടുണ്ട്. ഞാൻ വിചാരിച്ചത് ഇതിന് വേണ്ടി മാത്രം സെറ്റ് ഇട്ടുണ്ടാക്കുന്ന ഒരു സാധനമാണ്. പക്ഷെ ഇത് ഒറിജിനലായിട്ട് ഞാൻ കാണുകയാണ് കിർഗിസ്ഥാനിൽ. പലതിനെയും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും ഈ യാത്ര. വലിയൊരു അനുഭവം തന്നെയാണ്.
കിർഗിസ്ഥാനിൽ തന്നെ ഞാൻ കണ്ടൊരു വീഡിയോ, ആ യാത്രയിൽ മലയാളത്തിലെ മനോഹരമായിട്ടുള്ള പാട്ടുകൾ കൂടി ആഡ് ചെയ്തിട്ടാണ് റീൽസ് കൊടുത്തിരിക്കുന്നത്. പെട്ടെന്ന് നമ്മൾ എവിടെയൊക്കെ കൊണ്ടുപോകുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു, അത് മനഃപൂർവ്വം നൽകിയതാണോ അല്ലെങ്കിൽ ഓക്കെ പെട്ടെന്ന് ഇത് ചെയ്തപ്പോ ഓക്കെ ഈ പാട്ട് കുഴപ്പമില്ല എന്ന് തോന്നി കൊടുത്തതാണോ?
ഞാൻ മലയാളം മെലഡീസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഇപ്പൊ ഞാൻ യാത്ര ചെയ്യാൻ പോകുന്നു എന്നറിഞ്ഞ് എന്റെ ബാംഗ്ലൂരിലുള്ള എന്റെ ഒരു സുഹൃത്തുണ്ട് മഞ്ജു. മഞ്ജുവിന്റെ കാറിലേക്ക് എനിക്ക് വേണ്ടി കുറച്ച് കളക്ഷൻസ് എന്ന രീതിയിൽ തന്നെ കുറെയേറെ പാട്ടുകൾ ശേഖരിച്ച് എനിക്കൊരു സ്റ്റിക്ക് തോന്നും. അപ്പൊ അതിനകത്തെ പാട്ടുകൾ ആണ് ലണ്ടൻ മുതൽ ഇവിടെ വരെ ഓടിയത്. പല ആവർത്തി ചിലപ്പോൾ
ഓടിയിട്ടുണ്ടാവും.
ഇപ്പൊ എന്റെ ബുക്കിൽ തന്നെ അതിനെക്കുറിച്ച് സെക്രട്ടറി എഴുതിയ ആമുഖത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്റെ അതിനകത്ത് ഉള്ള പാട്ടുകളെ കുറിച്ച് ഞാൻ എഴുതിയിരിക്കുന്നതിന്. കാരണം ഇത് ജയചന്ദ്രനും ചിത്രയും ഒന്നും ഈ വീഥികളിലൂടെ ഒരിക്കലും പാടിയിട്ടുണ്ടാകത്തില്ല.
അതുപോലെ
ഒരു മലയാളി പോയിട്ടില്ലാത്ത വഴികളിലായിരിക്കാം ഞാൻ പോയത്. എനിക്ക് അറിഞ്ഞൂടെ മലയാളി ചന്ദ്രന് വരെ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ്. എന്നാൽ പോലും ഇങ്ങനെ ഈ പാട്ടുകൾ ആസ്വദിച്ച് ഇതിലൂടെ സഞ്ചരിച്ച് അതിനകത്ത് മെലഡീസായി നമുക്ക് വളരെ ഫീലിങ്സ് തോന്നുന്ന പാട്ടുകളും ഒറ്റപ്പെടലിന്റെ ഒരു സമയത്താണ് ഇത് കേൾക്കുന്നത്. എന്നാൽ അതേ അടുത്ത നിമിഷം നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന മറ്റ് ചില പാട്ടുകൾ, എന്നാൽ ചില പാട്ടുകൾ എപ്പോഴും നമ്മുടെ ചില ഓർമ്മകളെ ബന്ധിപ്പിച്ചാണ്
ഇരിക്കുന്നത്.
എനിക്ക് ചില പാട്ടുകൾ ചില കോളേജ് ലൈഫിലെ ചില കാര്യങ്ങളോട് ബന്ധിപ്പിക്കും, അല്ലെങ്കിൽ അത് കഴിഞ്ഞുള്ള ചില യാത്രകളെ ബന്ധിപ്പിക്കും. ഇപ്പൊ ചില പാട്ടുകൾക്ക് നമുക്ക് എപ്പോഴും ഒരു ഒരു കണക്ഷൻ ഉണ്ടാവും. ആ കണക്ഷനിലൂടെ യാത്ര ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ അനുഭവമാണ്. എനിക്ക് ചില സ്ഥലങ്ങളിലെ എനിക്ക് ആ വീഡിയോ നിങ്ങൾ കണ്ടു എന്ന് പറയുന്ന പോലെ തന്നെ എനിക്ക് ഉസ്ബെക്കിസ്ഥാൻ ഓർമ്മ ഒരു സ്ഥലം ഓർമ്മ വരുന്നുണ്ട്. എനിക്കൊരു പാട്ട് അവിടെ ഓർമ്മ വരും, ബിക്കോസ് അതായിരുന്നു ഞാൻ അവിടെ കേട്ടത്. ആ ബോധത്തിലാണ് ഞാൻ അവിടെ ഇരുന്നത്. അപ്പൊ ആ അത്തരത്തിൽ എനിക്ക് ചില സ്ഥലങ്ങളെ ചില നാടുകളെ കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പം ചില അവസരങ്ങളെ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അത് അതിലെ ഒരു കണക്ഷൻ പാട്ട് തന്നെയാണ്.
ഓക്കേ, കിങ്ഡം യു കെയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന്റെ ആ ഒരു കിങ്ഡം ആണ് അവിടെ എത്തിയിരിക്കുന്നത്. നേരെ ഇന്ത്യയിലേക്ക് വരുന്നു. RK11 Raj ആ ഒരു പേര് നമുക്കറിയാം. അവിടേക്കാണെങ്കിൽ നമ്മുടെ പേര് പോലെ തന്നെ നമുക്ക് ആ ഒരു നമ്പർ പ്ലേറ്റ് ആയി കിട്ടാറുണ്ട്. നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒരു പഞ്ചർ പോലും ഇല്ലാതെ അവൻ കൊണ്ടിങ്ങി വരികയായിരുന്നു. അത് തീർച്ചയായിട്ടും രാജേഷ് കൃഷ്ണ എന്ന ആ ഒരു വ്യക്തിയുടെ യാത്രയിൽ കിങ്ഡം അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ
വോൾവോ XC60 ആണ് എന്റെ വണ്ടി ഉണ്ടായിരുന്നത്. വോൾവോ XC60 എന്ന് പറയുന്നത് അത്യാവശ്യം സേഫ്റ്റി ഉള്ള ഒരു വണ്ടിയാണ്. ഞാൻ വണ്ടി തിരഞ്ഞെടുക്കാൻ ആദ്യത്തെ 18 യാത്രയിൽ ഞാൻ ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചിരുന്നത് ഞാൻ ഈ പറഞ്ഞ ഈ ചാരിറ്റിയുടെ ഭാഗമായിട്ടുള്ള കുടുംബ സുഹൃത്ത് ആഷയുടെയും സജിയുടെയും ഒരു നിസാൻ കോഷ്കായി ആയിരുന്നു. അതിന്റെ പേപ്പർ വർക്ക് എല്ലാം ശരിയായി കഴിഞ്ഞിട്ടാണ് അത് നടക്കാതെ പോകുന്നത്. വോൾവോ എനിക്ക് എന്നും ഇഷ്ടമുള്ള ഒരു വണ്ടിയാണ്. എനിക്ക് നാട്ടിൽ ഒരു വോൾവോ ഉണ്ടായിരുന്നു. അപ്പൊ UK ഞാൻ ഇത് യാത്ര എന്ന് ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ ഈ വണ്ടി ഒരു 4-5 വർഷമായി എന്റെ കയ്യിലുള്ള വണ്ടിയാണ്. അപ്പൊ എനിക്ക് അതിന്റെ എല്ലാ കാര്യങ്ങളെ കുറിച്ചും ഒരു ധാരണയുണ്ട്. ഇതാണ് ഇതിന്റെ എന്നെ എനിക്കിതുവരെ അതിലൊരു ട്രബിള് തന്നിട്ടില്ല. അപ്പൊ അതിൽ നമുക്കൊരു വിശ്വാസം, നമുക്കൊരു പുതിയ വണ്ടി ഇപ്പം കിട്ടി അതിൽ നമ്മൾ യാത്ര ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കരമായ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അത് നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു. വണ്ടി എന്നത് നമുക്ക് വളരെ ഇന്നെവിറ്റബിളും വളരെ ഇമ്പോർട്ടന്റുമാണ് ഈ യാത്ര. കാരണം ഒരിക്കൽ ഒരിടത്ത് പണി മുടക്കിയാൽ എന്റെ യാത്ര മുഴുവൻ തകിടം മറിയും. ഡേറ്റ് മാറിയാൽ വിസ മാറി, വീണ്ടും വിസ അപ്ലൈ ചെയ്യണമെങ്കിൽ ചിലപ്പോൾ UK പോകണം, തിരിച്ചു പോകണം. ഇപ്പൊ ഈസിയായി നടന്നെങ്കിലും അത് അത്ര ഈസിയായ പണിയല്ല എന്നുള്ളത് ഇപ്പൊ ഞാൻ തിരിച്ചറിയുന്നു. കിങ്ഡം എന്ന് പറയുന്നത് എന്റെ ഒരു ഫ്രണ്ടിന്റെ കമ്പനിയാണ്. അദ്ദേഹം UK വൺ ഓഫ് ദ ബിഗസ്റ്റ് സെക്യൂരിറ്റി ആൻഡ് ക്ലീനിങ് കമ്പനി നടത്തുന്ന ആളാണ് ടെറി ബാട്ടൻ. അദ്ദേഹമാണ് എന്റെ ഒരു സ്പോൺസർ. പിന്നെ ഇറാം മോട്ടോഴ്സിന് സിദ്ദിഖ് അഹമ്മദ്, മലയാളികൾക്ക് എല്ലാം സുപരിചിതനായ ആളാണ്, അദ്ദേഹം എനിക്ക് സ്പോൺസർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ഇപ്പോഴത്തെ മോഹൻലാൽ മമ്മൂട്ടി പടത്തിലെ ഒരു പ്രൊഡ്യൂസറായ സുഭാഷ് മാനുവൽ, അദ്ദേഹമായിരുന്നു സിംഗിൾ ID എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു സ്പോൺസർ. അങ്ങനെ 3 സ്പോൺസർമാരാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അത്തരത്തില് സുഹൃത്തുക്കൾ ഭയങ്കരമായി സപ്പോർട്ട് ചെയ്തു. ഞാൻ ആകെ 6 മെസ്സേജ് അയച്ചു, 3 സ്പോൺസർ ചെയ്യാൻ റെഡിയായി, ബാക്കി 3 വന്നപ്പോഴത്തെ ലേറ്റ് ആയി, നമുക്കത് വേണ്ടി വന്നില്ല. അപ്പൊ അത്തരത്തിലാണ് ആ യാത്ര നടന്നത്. അത്തരത്തിൽ സപ്പോർട്ടോടുകൂടി തന്നെയാണ് യാത്ര നടന്നത്.
ഈ 75 സിറ്റീസ് എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. ഇത്രയും രസമായിട്ട് സഞ്ചരിച്ചു. യാത്രകളൊക്കെ കഴിഞ്ഞപ്പോഴാണോ അല്ലെങ്കിൽ യാത്രക്കിടയിലാണോ ലണ്ടൻ ടു കേരള എന്ന ഒരു ബുക്ക് എഴുതാം, അത് റിലീസ് ചെയ്യാം എന്നൊരു തോന്നലുണ്ടായത്? ആദ്യമേ തന്നെ ആ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു.
ലണ്ടൻ ടു കേരള ഒരു ബുക്കാകുകയോ ഇത് ഡോക്യുമെന്റ് ചെയ്യുകയോ ഇതിനകത്ത് വീഡിയോ എടുക്കുക എന്ന് പറയുന്നത് പോലും എന്നെ സംബന്ധിച്ച് അപ്രസക്തവും അപ്രധാനവുമായിരുന്നു. കാരണം നമ്മളുടെ എനിക്ക് അപ്പോഴൊക്കെ ഉണ്ടായിരുന്ന ഒരു 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 എന്റെ ദുർവാശി എന്ന് പറയുന്നത് എനിക്ക് ഈ യാത്ര നടത്തണം. ലണ്ടനിലെ വീട്ടിൽ നിന്ന് എനിക്ക് നാട്ടിലെത്തണം. ഞാനത് അനൗൺസ് ചെയ്തതാണ് യാത്ര തുടങ്ങിയ ഇത്തവണ. കാരണം തുടങ്ങിക്കഴിഞ്ഞ് നിന്ന് പോയാൽ വേറെ ആരും അറിയത്തില്ലല്ലോ, നമ്മൾ തന്നെ അറിഞ്ഞാൽ മതി തീർന്നു. നമ്മൾക്ക് മാനുഷികമായ ഒരു ഒരു സൗഹൃദ വലയത്തിനപ്പുറം ഇതിനെ കുറിച്ച് ചിന്തിച്ചാൽ ഇത് പരാജയപ്പെടണമെന്ന് തന്നെ ആയിരിക്കും മറ്റൊരാൾ കാണുന്ന ഒരാളുടെ എന്റെ ഒരു അന്നുവരെയുള്ള തോട്ട്. ഇപ്പൊ ഞാൻ അതിനെ അതിൽ നിന്ന് മാറിയാണ് ചിന്തിക്കാൻ. വളരെ വിശാലമായി ചിന്തിക്കുന്ന മനുഷ്യരുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്, അതിന്റെ ഒരു ഗുണം എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പൊ അത് അത് നമ്മൾ മാറ്റി നിർത്തുകയാണ്. ഇപ്പൊ യാത്രയിൽ ഇപ്പോ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന രീതികൾ പലതാണ്. നമുക്കൊരു വഴി കാണിച്ചു തന്ന ഒരാളെ എനിക്ക് ഓർമ്മയുണ്ടാവും, ഒരു ഒരു ഗ്ലാസ് വെള്ളം തന്ന ഒരാളെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ അതിനെയൊക്കെ അടയാളപ്പെടുത്തണമെന്ന് എനിക്ക് തോന്നി. ഞാൻ എഴുതിയിരിക്കുന്ന ബുക്കിലുള്ള കാര്യങ്ങളൊന്നും ഗൂഗിൾ ചെയ്ത് പെട്ടെന്ന് കിട്ടുന്ന, അത് ഗൂഗിൾ ഉണ്ട് നമുക്ക് ഇത്തരം കാര്യങ്ങൾ ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടി. ഞാൻ എഴുതിയിരിക്കുന്നത് ഞാൻ കണ്ട മനുഷ്യരെ കുറിച്ചാണ്, ഞാൻ കണ്ട വ്യത്യസ്തമായ ജനവിഭാഗത്തെ കുറിച്ചാണ്. അതിനകത്ത് ഇപ്പം കുറെ കോയിൻസിഡൻസ് സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ രസകരമായി വന്നപ്പോഴാണ്. ഫേസ്ബുക്കിൽ ഞാൻ ഓരോ ദിവസവും ഒരു ഫോട്ടോ ഇടുകയോ അല്ലെങ്കിൽ ചെറിയൊരു കുറിപ്പിടുകയോ ഒക്കെ ചെയ്തിരുന്നു. അതിനപ്പുറത്തേക്ക് അതിനെ ഡെവലപ്പ് ചെയ്യാൻ ആലോചിച്ചത് ഞാൻ ഈ യാത്രയൊന്ന് റീവൈൻഡ് ചെയ്ത് നോക്കി. റീവൈൻഡ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് തോന്നി ഇതിനകത്ത് നമ്മൾ പലതും രേഖപ്പെടുത്താതെ പോകുന്നത് ശരിയല്ല. മറ്റൊരാൾക്ക് ഗുണമാകുമെങ്കിൽ, അടുത്തൊരു യാത്രയ്ക്ക് പ്രചോദനമാകുമെങ്കിൽ അതിന് നമുക്ക്, അത് ചാരിറ്റിക്ക് വേണ്ടിയാണെങ്കിൽ ഡബിൾ നല്ലത്. അത്തരത്തിൽ ആളുകളെ ഇൻസ്പയർ ചെയ്യാൻ നമുക്ക് ചെറിയ തോതിലെങ്കിലും പറ്റുമെങ്കിൽ അതിനൊരു ശ്രമത്തിന് ഒരു ഡോക്യുമെന്റേഷൻ ആവശ്യമാണെന്ന് തോന്നി. ഞാൻ വീഡിയോകൾ എടുത്ത വളരെ കുറവാണ്. ഗോപ്രോ എൻ്റെ ഒരു ക്യാമറ ഉണ്ടായിരുന്നു, പക്ഷേ ഈ ഡ്രൈവ് ചെയ്യുന്ന ഞാൻ ഒറ്റയ്ക്കാണ്. എനിക്ക് വേറെ വീഡിയോ എടുക്കാൻ, അത് ഫിക്സ് ചെയ്യാനേ പറ്റത്തുള്ളൂ, അതിന് ആംഗിൾസ് ഒന്നും വേറെ പറ്റില്ല. അപ്പൊ അത് വളരെ വിരസമായ വീഡിയോസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ അധികം എടുത്തിട്ടില്ല. എനിക്ക് യാത്ര തീർക്കുക എന്നുള്ളതായിരുന്നു എന്റെ പ്രൈമറി ഇമ്പോർട്ടൻസ്. അതിനപ്പുറത്തേക്ക് ബുക്കിലേക്ക് കടക്കണം എന്ന് ആലോചിച്ച് തുടങ്ങിയ ഒരു ഘട്ടത്തിൽ ഞാൻ ഇത് നോട്ട് ചെയ്ത് വെച്ചു തുടങ്ങി. എന്തൊക്കെയാണ് ഓരോ രാജ്യത്തും എന്നെ ഇൻസ്പയർ ചെയ്തത്, എന്തൊക്കെയാണ് ഇതിനകത്ത് വ്യത്യസ്തമായത്. ഇപ്പൊ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മരിച്ച സ്ഥലത്തൂടെയും ജനിച്ച സ്ഥലത്തൂടെയും ഞാൻ കടന്നു. അതൊരു ഒരു കോയിൻസിഡൻസ് ആണ്. താഷ്കെന്റിൽ ഞാൻ യാത്ര ചെയ്തു ഉസ്ബെക്കിസ്ഥാനിൽ, അവിടെ വെച്ചാണ് അദ്ദേഹം മരിക്കുന്നത്. അദ്ദേഹം ജനിച്ച വാരാണസിയിലാണ്, ഞാൻ വാരാണസിയിലൂടെയാണ് പാസ് ചെയ്തത്. ഒരു ദിവസം സ്റ്റേ ചെയ്ത അവിടെയാണ്. ഓട്ടോമാറ്റിക്കലി സംഭവിച്ചു പോയതാണല്ലോ, നമ്മൾ അതുവഴി വരണമെന്ന് തീരുമാനിച്ചതാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ മുതൽ, ഇപ്പൊ അതിൽ ഉപ്പ് കുറുക്കുന്ന കുട്ടികളെ കുറിച്ച് ഞാൻ എഴുതിയിട്ടുണ്ട്. ടർക്കിയിൽ അവിടെ വഴിയോരത്ത് വെച്ച് ഉപ്പ് വിൽക്കുകയാണ്. അപ്പൊ എനിക്ക് കൗതുകം തോന്നി നിർത്തി അവരുമായിട്ട് സംസാരിച്ച് അവരെന്നെ അവരുടെ ചെറിയ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോയി. മുറി ഇംഗ്ലീഷിലാണ് അവർ കൊണ്ടുവന്നത്. ഗൂഗിൾ ട്രാൻസ്ലേറ്ററുടെ സഹായത്തോടുകൂടിയാണ് ചിലർ സംസാരിക്കുന്നത്. അപ്പൊ അതിൽ നമ്മൾ കാണുന്ന ഒരു ഒരു പുതിയ ഭൂമികയുണ്ട്. നമ്മുടെ വീടിന്റെ ആദ്യത്തെ നില മൃഗങ്ങൾക്ക് കൊടുത്തിരിക്കുകയാണ് ആളുകൾ.
ഓ,
അതിന് മുകളിലാണ് അവർ താമസിക്കുന്നത്. അവിടെ പ്രയോറിറ്റി മൃഗങ്ങൾക്കാണ്. അപ്പൊ അത്തരത്തിൽ ജീവിക്കുന്ന ഒരു 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 കാഴ്ച എന്ന് പറയുന്നത് എനിക്ക് നോർമൽ റോഡിൽ കൂടെ പോയാൽ കിട്ടുന്ന ഒരു കാഴ്ചയല്ല.
അപ്പൊ
അങ്ങനെ നമ്മൾ ഡീവിയേറ്റ് ചെയ്ത് ചില പോയ കുറെ കാഴ്ചകൾ 2002-2003 കാലഘട്ടത്തിലാണ് ഇംഗ്ലണ്ടില് നിങ്ങളെപ്പോലെ ബ്രോഡ്കാസ്റ്റ് ജേർണലിസം അവിടെ പഠിച്ച ഒരാളാണ്. അന്ന് എന്റെ കൂടെ പഠിച്ച ഒരാളെ ഞാൻ ടിബറ്റിൽ ആകസ്മികമായി കണ്ടുമുട്ടാണ്. ഒരു കോണ്ടാക്ട്സും ഇല്ലാതെ നഷ്ടപ്പെട്ട ഒരു കോണ്ടാക്ട് എന്റെ ഗൈഡ് വഴി ഞാൻ എനിക്ക് അയാളെ കാണാൻ പറ്റാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ രേഖപ്പെടുത്താതെ പോകുന്നത് ശരിയല്ല എന്ന് തോന്നിയതുകൊണ്ട് ഞാൻ കണ്ട മനുഷ്യർ, ഞാൻ കണ്ട ട്രെയിനുകൾ, അതിനകത്ത് വേറെ ഇൻഫർമേഷൻ ആയിട്ടുള്ള യാത്രയ്ക്ക് പറ്റിയ ഇൻഫർമേഷൻ അല്ലെങ്കിൽ സാധാരണ ഗൂഗിളിൽ കിട്ടുന്ന ഇൻഫർമേഷൻ ഒന്നുമില്ല. ഞാൻ അനുഭവിച്ചറിഞ്ഞ എന്താണോ അതിന്റെ കുറെ അധ്യായങ്ങൾ, അത് ഓരോ രാജ്യത്തൂടെയും സഞ്ചരിച്ചിട്ടുണ്ടെന്നാണ് എന്റെ തോന്നൽ. ചിലത് മിസ് ചെയ്തിട്ടുണ്ടാവാം.
ഈ യാത്രയിൽ 75 സിറ്റീസ് കവർ ചെയ്തപ്പോൾ 55 എന്ന് പറഞ്ഞ 49 ദിവസങ്ങളാണ് എടുത്തത്. ഒരുപാട് ഫേസുകൾ ഇങ്ങനെ കടന്നുപോയിട്ടുണ്ട്. രാജേഷ് കൃഷ്ണ എന്ന വ്യക്തിയുടെ സോഷ്യൽ മീഡിയ ചെക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നേരത്തെ പറഞ്ഞ ഗോപ്രോ വെച്ച് കുറെ കുട്ടികൾ രസമായിട്ടൊരു വീഡിയോ എടുക്കുന്നു. മേ ബി അവർ ആദ്യമായിട്ടായിരിക്കും അത് കയ്യിൽ പിടിക്കുന്നത്, ആദ്യമായിട്ടായിരിക്കും അതിന് മുകളിലേക്ക് നോക്കി ചിരിക്കുന്നത്. എല്ലാവരുടെയും ഫേസിൽ നല്ലൊരു ചിരി ഉണ്ടായിരുന്നു.
ഞാൻ പൊതുവെ ഈ രാജ്യങ്ങളിലല്ല, നമ്മളെ യൂറോപ്യൻ കൺട്രീസിൽ കുട്ടികൾ അങ്ങനെ ഫ്രണ്ട്ലി ആയിട്ടും നമ്മുടെ തോന്നി പെരുമാറില്ല. പ്രത്യേകിച്ച് അവർ ഇച്ചിരി ദൂരം പാലിക്കും. അതങ്ങനാണ് അവരെ യൂറോപ്പിലെ ഒരു രീതി. എന്നാൽ നമ്മൾ ഏഷ്യൻ കൺട്രീസിലേക്ക് കടന്നാൽ, ടർക്കി മുതൽ ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ വളരെ ഫ്രണ്ട്ലി ആയ ആളുകളാണ്. അതിനകത്ത് ഏറ്റവും ഫ്രണ്ട്ലി ആയിട്ട് എനിക്ക് തോന്നിയത് ടർക്കിയിലെയും ഇറാനിലെയും കുട്ടികളാണ്. യാത്രയിലുടനീളം ഞാൻ കൈ കാണിച്ചിട്ടുള്ള കുട്ടികൾക്കെല്ലാം ലിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. കാരണം അവരിൽ നിന്ന് നമുക്കൊരു അപായം പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ നമ്മൾ ലിഫ്റ്റ് കൊടുക്കാറുണ്ട് പ്രായമായവരോ അങ്ങനെയുള്ള ആളുകളൊക്കെ, കാരണം ഒറ്റയ്ക്കുള്ള യാത്രയാണ്. അതിനിടയ്ക്ക് ഒരാളെ പരിചയപ്പെടുമ്പോൾ ഒരു ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ അതിനൊരു ഒരു വ്യത്യസ്തത, അത് അതിനുവേണ്ടിയാണ് നമ്മൾ പ്രത്യേകിച്ചും അങ്ങനെ ചെയ്യുന്നത്. ഈ കുട്ടികളോട് സംസാരിക്കാനും ഭയങ്കര രസമായിരിക്കും. പല കുട്ടികളുടെയും കയ്യിൽ ഇപ്പം മൊബൈലുണ്ട്, കിർഗിസ്ഥാനിൽ പോലും മൊബൈലും ഒക്കെയാണ്. അപ്പൊ അവര് നമ്മൾക്ക് കാണിച്ചു തരുന്ന അല്ലെങ്കിൽ അവർ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ അവർ വോയിസ് ഇട്ടിട്ട് നമ്മളോട് പറഞ്ഞു തരുന്ന ചില കാര്യങ്ങളുണ്ട്. അത് അതൊരു രസമുള്ള ഒരു സംഭാഷണമായിരിക്കും. അപ്പൊ നമ്മുടെ വിരസത അകറ്റാൻ വേണ്ടിയാണ് ഇവരുമായിട്ട് ചങ്ങാത്തത്തിൽ ഏർപ്പെടുന്നത്. പിന്നെ പല സ്ഥലത്ത് നമ്മളിപ്പോ കിർഗിസ്ഥാനിൽ ഒരു സ്ഥലത്ത് ഈ കുട്ടികളെ, നിങ്ങൾ പറഞ്ഞ കുട്ടികൾ ജിപ്സി കുട്ടികളാണ്. അത് കിർഗിസ്ഥാനിൽ അവരുടെ ഈ ടെന്റുകളിൽ അല്ലെങ്കിൽ ഇതുപോലുള്ള വാഗണുകളിൽ താമസിക്കുന്ന കുട്ടികളാണ്. അപ്പൊ അവരെ സംബന്ധിച്ച് ഞാൻ പുറത്തുനിന്നുള്ള ഒരാള് ക്യാമറ എന്നൊക്കെ പറയുന്നത് ഒരു ക്യൂരിയോസിറ്റി അവർക്കുണ്ടാവുന്നു. അവരത് വെച്ചിട്ട് എന്താണെന്നുള്ളത് നോക്കുന്നു, ഞാൻ അവരെ അത് വീണ്ടും കാണിച്ചു കൊടുക്കുന്നു. ആ കാണുന്നതിന്റെ ഒരു സന്തോഷം, അവരെ കാണുന്നതിന്റെ ഒരു സന്തോഷം, ആ സന്തോഷമാണ് ആ വീഡിയോ കണ്ടത്. അതുപോലെ തന്നെ നമ്മള് ക്രീസ്താനിൽ തന്നെ ഒരു പുഴക്കരയില് ഒരു റെസ്റ്റോറന്റില് ചെന്നപ്പോ അവിടെ ഒരു പ്രൈവറ്റ് പാർട്ടിയാണ്, അവിടെ നമുക്ക് ഭക്ഷണം തരില്ല എന്ന് പറയുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു യാത്ര ചെയ്ത് വരുന്ന ഒരാളാണെന്ന് കണ്ടുകൊണ്ട് അവരിന്ന് എന്നെ പാർട്ടിയിലേക്ക് വിളിക്കുകയാണ്. അവിടുത്തെ മുഴുവൻ കുട്ടികൾ അവിടെ മീൻ പിടിക്കും, അങ്ങനെ ഉല്ലസിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഫുൾ ഗ്യാങ്ങിന്റെ കൂടെ ഞാൻ ഒരു 2-3 മണിക്കൂർ സ്പെൻഡ് ചെയ്തു. ഒരു ഭയങ്കര ജീവിതത്തിൽ ഒരിക്കലും മറക്കാനൊക്കാത്ത അനുഭവമാണ്.
അപ്പോ ഈ ഒരു യാത്ര കഴിഞ്ഞ് നാട്ടിലേക്ക് എത്തി ആഗ്രഹങ്ങളെല്ലാം സഫലീകരിച്ചു.
നമ്മള് അച്ചീവ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഒരു ഭയങ്കര കാര്യം തന്നെയാണ്. അതിനെ സഹായിച്ച ഒട്ടേറെ ഘടകങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ ബുക്കിൽ തന്നെ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ സിനിമ പ്രൊഡ്യൂസർ എന്ന ടാഗ് എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കിർഗിസ്ഥാനിലും ഉസ്ബെക്കിസ്ഥാനിലും ഒക്കെ ഹിന്ദി, തമിഴ്, ഈവൻ മലയാളം സിനിമ കാണാത്ത ആളുകൾ ഇല്ല. അവർക്ക് ഇതിനെ കുറിച്ചെല്ലാം നല്ല ബോധ്യമുണ്ട്. അപ്പം എന്താണ് പ്രൊഫഷൻ എന്ന് എല്ലായിടത്തെയും എമിഗ്രേഷന്റെ ഫോമിനകത്ത് നമ്മൾ ഫില്ല് ചെയ്യുന്നുണ്ട്. അവിടെ ഫിലിം പ്രൊഡ്യൂസർ എന്ന് എഴുതിയേക്കുന്നത് കാണുമ്പോൾ തന്നെ ഇവരുടെ എക്സൈറ്റ്മെന്റ് ആണ്. പിന്നെ അവർ നമ്മളോട് സംസാരിക്കുന്ന സിനിമയാണ്. ആ മമ്മൂട്ടിയെ അറിയുന്ന ഒരാ ആളുകൾ എന്ന് പറയുന്നതിന്റെ, അല്ലെങ്കിൽ മമ്മൂട്ടി എന്ന് കേൾക്കുന്നതന്നെ അവർക്കുണ്ടാവുന്ന എക്സൈറ്റ്മെന്റ് അത് ഭയങ്കര വ്യത്യസ്തമാണ്. മമ്മൂട്ടി അവർ തിരിച്ച്, നമ്മുടെ സ്വകാര്യ അധികാരമായ മമ്മൂട്ടി അവർ തിരിച്ചറിയുന്ന ആളുകൾ അതിനകത്തുണ്ട് എന്നതാണ് അതിനകത്തെ വ്യത്യാസം. അത് ഭയങ്കരമായിട്ട് സഹായിച്ചിട്ടുണ്ട്. നമ്മൾ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി എനിക്കത് പൂർത്തിയാക്കി എന്നുള്ളതിന്റെ ഒരു സെൽഫ് റെസ്പെക്ട് അവിടെ എനിക്കുണ്ട്. തീർച്ചയായിട്ടും അത് മറച്ചു വെക്കാൻ പറ്റില്ല. ഒരു അച്ചീവ്മെന്റ് എന്ന് എനിക്ക് അത് തന്നെയാണ്. എനിക്കത് പൂർത്തിയാക്കി എന്നത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു കാര്യം തന്നെയാണ്. നമ്മളൊക്കെ ഓർത്തു വെക്കുന്ന എത്ര പേജുകളുണ്ട് നമ്മുടെ ലൈഫിന്റെ പുസ്തകത്തിൽ, അതിൽ അപൂർവം പേജുകൾ മാത്രമേ നമ്മൾ ഓർത്തു വെക്കത്തുള്ളൂ. അതിൽ ഡെഫിനറ്റ്ലി എനിക്കൊരു പേജാണിത്. എന്റെ ജീവിതത്തിന്റെ മുഴുവൻ താളുകൾ നോക്കിയാൽ അതിനകത്ത് ഏറ്റവും തിളക്കമുള്ള താളാണ് ഈ യാത്ര എന്ന് പറയുന്നത്. അത് ഒരു അച്ചീവ്മെന്റ് ആയി, ലൈഫ് ലോങ് അച്ചീവ്മെന്റ് ആയി തന്നെ അത് അങ്ങനെ തന്നെ നിൽക്കും.
എവിടെയോ രാധാകൃഷ്ണ എഴുതിയിട്ടുണ്ട്, അതായത് പല കാര്യങ്ങളും നമ്മളെ ഞെട്ടിച്ചുകൊണ്ടാണ് ലൈഫിലേക്ക് കടന്നു വരുന്നതെന്ന്. നമ്മൾ പ്രതീക്ഷിക്കാതെ ഒരുപാട് അപ്രതീക്ഷിതമായിട്ടാണ് പലതും സംഭവിക്കുന്നത്. യാത്രയും അതുപോലെയായിരുന്നു. അതോടൊപ്പം തന്നെ സിനിമയിലേക്ക് വരികയാണെങ്കിൽ മനോഹരമായിട്ടുള്ള ഷറഫുദ്ദീന്റെ ഒരു സിനിമ, എൻഡിക്കൊക്കെ ഒരു പ്രേമമുണ്ടായിരുന്നു, മനോഹരമായ ഒരു കഥ പറയുന്ന ഒരു സിനിമയാണ്. അതോടൊപ്പം തന്നെ പുഴു എന്ന മമ്മൂക്കയുടെ ഒരുപാട് അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങിയ സിനിമ. അത് കഴിഞ്ഞ് ഇപ്പോ മലയാളം കണ്ട എക്കാലത്തെയും ഏറ്റവും മികച്ച സിനിമയിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുകയാണ് മമ്മൂക്കയും ലാലേട്ടനും. അതോടൊപ്പം തന്നെ മഹേഷ് നാരായണൻ എന്ന ഏറ്റവും മികച്ച ഡയറക്ടറും നിങ്ങളെ പോലുള്ള ഏറ്റവും മികച്ച പ്രൊഡ്യൂസേഴ്സും ചേരുകയാണ്. അതും അപ്രതീക്ഷിതമായിട്ടൊരു സംഭവമായിരുന്നു ലൈഫിൽ എന്നായിരുന്നു ഇവിടെ എഴുതിയിരുന്നു ഞാൻ വായിച്ചത്.
തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ ഞാൻ പ്രതീക്ഷിക്കുന്നതൊന്നുമല്ല എന്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുവരെയും, അല്ലെങ്കിൽ ഞാൻ ഇന്നത് വേണം എന്ന് ആഗ്രഹിക്കുന്നതല്ല. യാത്ര ചെയ്യണമെന്ന് എന്റെ ആഗ്രഹം ഉണ്ടായിരുന്നു 100%, അതില്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ആ യാത്രയുടെ ആദ്യത്തെ ഇതിലേക്ക് എത്തുന്നത് പോലും അത് നമ്മളുടെ ഒരു ഒരു ചെറിയ മുമ്പേ പറഞ്ഞ പോലെ വിത്തിട്ടുണ്ടായതാണ്. പക്ഷെ ബാക്കിയെല്ലാം ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ആണ്. ഞാൻ 2018 കഷ്ടപ്പെട്ടത് ഓർത്തു കഴിഞ്ഞാൽ എനിക്കൊരു 5-6 യാത്ര ചെയ്യാനുള്ള പണി ഞാൻ എടുത്തിട്ടുണ്ട്. അത്രയും സാമ്പത്തിക നഷ്ടവും ഉണ്ടായിട്ടുണ്ട് അവിടെ. നമ്മൾ വിസയും എല്ലാം പലതും എടുത്തു കഴിഞ്ഞിട്ട് ബാക്കി ബുക്കിംഗും ചെയ്ത് കഴിഞ്ഞിട്ടാണ് യാത്ര നടക്കാതെ പോകുന്നത്. ഈ യാത്ര എന്ന് പറയുന്നത് ഒരു ബുക്കിംഗ് ഞാൻ ചെയ്തിട്ടില്ല, വിസ മാത്രം എടുത്തു. വളരെ കേക്ക് വാക്ക് എന്ന് പറയുന്ന പോലെ സിമ്പിളായി നടന്ന ഒരു സാധനമാണ് അത്. അതുപോലെയാണ് എന്റെ ലൈഫിലെ ഈ സിനിമ ടേൺസ് എന്ന് പറയുന്നത്. പുഴുവിന്റെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അപ്രതീക്ഷിതമായിട്ടാണ് ആ സിനിമയിലേക്ക് വരുന്നത്. ഒരു പ്രൊഡ്യൂസർ ഉണ്ടായിരുന്ന ആൾ ബാക്ക് ഔട്ട് ചെയ്യുന്ന സിറ്റുവേഷനിൽ അതിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ചെറിയ ചില സഹായങ്ങൾ ചെയ്ത് അങ്ങനെയാണ് സിനിമയുടെ ഭാഗമാകുന്നത്. അതൊരു ഒരു വലിയ പാഠമായിരുന്നു. പ്ലസ് അതൊരു ഞാൻ മീഡിയ പ്രൊഡക്ഷൻ ചെയ്തിരുന്ന ഒരാളാണ്. അപ്പൊ സിനിമ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എനിക്ക് അത്ര അന്യമായ ഏറിയ ഒന്നുമല്ല. എന്നാൽ അതിലേക്ക് വരണമെന്ന് ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അത് സംഭവിക്കുകയാണ്. രണ്ടാമത്തെ സിനിമ എന്ന് പറയുന്നത് ഷൂട്ട് തുടങ്ങുന്ന തലേ ദിവസം പുഴു സിനിമയിലെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആയിരുന്ന ഒരാളാണ്, ഇതിന്റെ മറ്റേ പ്രൊഡ്യൂസർ റനീഷ് എന്നെ വിളിച്ചിട്ട് ഇതിന്റെ ഭാഗമാകണം, കാരണം പുള്ളിയുടെ ഉണ്ടായിരുന്ന പാർട്ണർ ബാക്ക് ഔട്ട് ചെയ്തു. അഗൈൻ ഒരാൾ ബാക്ക് ഔട്ട് ചെയ്തു. ആ സിറ്റുവേഷനിൽ നിന്നാണ് അതിലേക്ക് കടക്കുന്നത്. അപ്പൊ ഈ സിനിമയുടെ കാര്യമാണ് ഇത്. എന്റെ അറിവിൽ മഹേഷ് നാരായണൻ 2 വർഷമായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന സിനിമയാണ്. അത് ഇപ്പൊ എന്റെ അടുത്ത സുഹൃത്താണ് ആൻഡ്രോ ജോസഫ്. ആൻഡ്രോ അതിനെ കുറിച്ച് സംസാരിക്കുന്നു. അദ്ദേഹമാണ് ഇതിന്റെ പ്രധാന പ്രൊഡ്യൂസർ. ആൻഡ്രോ ജോസഫും സി ആർ സലീമും ഫാൽക്കൺ ജിമ്മിന്റെ ഉടമ ഖത്തറിൽ അങ്ങനെ അറിയുന്നതായിരിക്കും. എന്റെ സുഹൃത്ത് സുഭാഷ് മാൻഡലും പ്രൊഡ്യൂസർമാരായി വരുന്ന ഈ ചിത്രം, ഇത് ഒരു ഒരു കാലഘട്ടത്തിൽ സംഭവിക്കുന്ന, അപൂർവമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. 18 വർഷങ്ങൾക്ക് ശേഷം മമ്മൂക്കയും ലാലേട്ടനും ഒന്നിക്കുന്നു. ഫഹദ് ഫാസിൽ അതിനകത്ത് വരുന്നു, കുഞ്ചാക്കോബനുണ്ട്, നയൻതാരയുണ്ട്, സറീനുണ്ട്, ആട്ടത്തിലെ നായിക. അപ്പൊ അത്തരത്തിലൊരു താരനിരയും ഒക്കെ കൂടെ വന്ന് സംഭവിക്കുന്ന ഒരു സിനിമയാണ്. ഇതും സംഭവിക്കുകയാണ്. അതിനപ്പുറത്തേക്ക് നമ്മൾ പ്ലാൻ ചെയ്തു അല്ലെങ്കിൽ നടപ്പാക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നതിനകത്ത് വലിയ
കാര്യമൊന്നും. ബ്രഹ്മാണ്ട സിനിമയ്ക്ക് വേണ്ടി ഞങ്ങളും വെയിറ്റ് ചെയ്യാം. ശ്രീലങ്കയിൽ ഉൾപ്പെടെ അവിടെ ഷൂട്ടിംഗ് കാര്യങ്ങൾ പുരോഗമിക്കുന്നു എന്നുള്ള ഓരോ റിപ്പോർട്ടുകൾ നമ്മളുടെ അരികിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോ റേഡിയോ മലയാളം 98.6 എല്ലാവിധ വിഷസ് ആൻഡ് സപ്പോർട്ട് സിനിമയ്ക്ക് ആദ്യമേ തന്നെ ഞങ്ങൾ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ രാജേഷ് കൃഷ്ണ എന്ന പ്രൊഡ്യൂസർ ആൻഡ് ട്രാവലർ, ഒരുപാട് യാത്രകൾ ചെയ്യാനായിട്ട് വരട്ടെ, ഇനിയും സിനിമകളിലൂടെയും ഒരുപാട് യാത്ര ചെയ്യാനായിട്ട് വരട്ടെ, വീണ്ടും മനോഹരമായ യാത്രകളിലൂടെയും മനോഹരമായ സിനിമകളിലൂടെയും ഞങ്ങളുടെ മുന്നിലേക്ക് എത്താനായിട്ട് കഴിയട്ടെ. റേഡിയോ മലയാളത്തിന്റെ എല്ലാവിധ വിഷസ് ആൻഡ് സപ്പോർട്ട്.
താങ്ക് യു വെരി മച്ച്.